السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല രചിച്ച അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ പ്രസിദ്ധമായ അൽ ഉസൂലു സലാസ, ഒരു മനുഷ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നാല് മസലകളാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചു കഴിഞ്ഞത്. ആ നാല് മസലകൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഷെയ്ഖ് ഉദ്ധരിച്ചത് സൂറത്തുൽ അസ്റാൻ, അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. സൂറത്തുൽ അസ്റിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ വാചകവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇപ്പോൾ അവിടെയാണ് നാം എത്തി നിൽക്കുന്നത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഷെയ്ഖ് തുടർന്നു പറയുന്നു, വഖാല ബുഖാരിയു റഹിമഹുല്ലാഹു തആല ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സ്വഹീഹിൽ ഒരു ഹെഡിംഗ് തന്നെ, ഒരു ബാബ് തന്നെ അദ്ദേഹം കൊടുത്തു. എന്താണ് ആ ബാബിലുള്ളത്? ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഖൗലിനും അമലിനും മുമ്പ് ഇൽമ്, വിജ്ഞാനമാണ് നേടേണ്ടത് എന്ന് പറയുന്ന ഒരധ്യായം. ഈ ഹെഡിങ് ഈ ബാബ് ഇമാം ബുഖാരി കൊടുക്കുമ്പോൾ അതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനമാണ് അതിന് തെളിവായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ചത്. ഏതാണ് റബ്ബിന്റെ വചനം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ വചനമാണത്. എന്താണ് ഈ ആയത്തിൽ കൗലും അമലും അതിനു മുമ്പ് ഇൽമ നേടണം എന്നതിലേക്ക് ഈ ആയത്തിൽ സൂചനയുണ്ട് എന്നതാണ്. എന്താ കാരണം? ഫബദഅ ബിൽ ഇൽമി ഖബ്ല അൽ ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഖൗലിനെയും അമലിനെയും സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് അള്ളാഹു ആയത്ത് ആരംഭിച്ചത് തന്നെ ഇൽമ നേടണം എന്നത് പറഞ്ഞു, ഇൽമ നേടണം എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്, വിജ്ഞാനം നേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഖൗലിന് മുമ്പ് അമലിന് മുമ്പ് ഒരു മുസ്ലിം ആദ്യം നേടേണ്ടത് അറിവാണ്, ഇൽമാണ് എന്ന് ഇമാം ബുഖാരിയു റഹിമഹുല്ലാഹു തആല പറയുന്നത് ഷെയ്ഖ് അവറുകൾ തന്റെ റിസാലയിൽ ഉദ്ധരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ബുഖാരിയു ആരാണ്? ഇമാം ബുഖാരി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹുവ മുഹമ്മദ് ബിനു ഇസ്മായിൽ എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ യഥാർത്ഥ നാമം മുഹമ്മദ് ബിനു ഇസ്മായിൽ അൽ ബുഖാരി. അദ്ദേഹം ആരാണ്? സാഹിബു സ്വഹീഹ്. അസ്വഹീഹ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ, ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ച മഹാനവറുകൾ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ അസ്വഹീഹ് ആ ഹദീസ് ഗ്രന്ഥം, വഹുവ അസഹു കിതാബിൻ ബഅദൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവരും മുസ്ലിം, അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ക്രോഡീകരിച്ച മഹനീയമായ ഗ്രന്ഥമായ അസ്വഹീഹ് അഥവാ ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥം. ആ ഹദീസ് ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല ഇങ്ങനെ ഒരു ബാബ് കൊടുത്തിട്ട് അതിന് തെളിവായി സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനം ഉദ്ധരിക്കുകയാണ്. എന്തിനാണ് മഹാനവറുകൾ ഇങ്ങനെ ഒരു ബാബ് കൊടുത്തത്? മുസ്ലിം അറിവ് നേടേണ്ടതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി, മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയാണ്. കാരണം അല്ല പറഞ്ഞത് തന്നെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നീ അറിയണം അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന കാര്യം നീ അറിയണം. അല്ലാഹു ആയത്ത് തുടങ്ങുന്നത് ഇൽമു കൊണ്ടാണ്. അന്നല്ലാഹ ഖദ്ദമൽ ഇൽമ ഖബ്ല അൽ ഖൗൽ, ഖൗലിന് മുമ്പ് അല്ലാഹു ഇൽമിനെയാണ് എന്ത് ചെയ്തത്? മുന്തിച്ചത്. അന്നല്ലാഹ ഖദ്ദമൽ ഇൽമ ഖബ്ല അൽ ഖൗൽ, ഏതാ ഖൗൽ? വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്ന, നബിയെ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനീകളായ പുരുഷന്മാർക്ക് വേണ്ടിയും മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്ക് വേണ്ടിയും പാപമോചനം തേടുക എന്ന ബാക്കി വരുന്ന ആ ഖൗല്, അത് പറയുന്നതിന് മുമ്പ് അല്ലാഹു മുന്തിച്ചത് ഇൽമിനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇൽമിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൽമിന്റെ പ്രാധാന്യം അറിയിക്കാൻ ഉസൂൽ സലാത്ത് തന്നെ വായിച്ചു വരുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കും. മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല തന്റെ ചെറിയ കൃതിയായ, ചെറിയ റിസാലയായ ഉസൂൽ സലാത്ത്, അത് എഴുതുമ്പോൾ അദ്ദേഹം അതിന് രണ്ട് മുഖദ്ദിമയാണ് നൽകുന്നത്. രണ്ട് ആമുഖമുണ്ട് ആ ഗ്രന്ഥത്തിന്. അതിലെ ഒന്നാമത്തെ ആമുഖത്തിൽ മഹാനവറുകൾ മുസ്ലിമീങ്ങൾ അനിവാര്യമായും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട നാല് മസ്അലകളാണ് ഉസൂലു സലാസ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ മഹാനവറുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്നത്, കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് തന്നെ ഇൽമു നേടേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും ഉസൂലു സലാസ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുകയാണ്. രണ്ട് മുഖദ്ദിമയാണ് ഉസൂലു സലാസക്കുള്ളത്. അതിലെ ആദ്യത്തെ മുഖദ്ദിമയാണ് സഹോദരങ്ങളെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ മുഖദ്ദിമ, മുസ്ലിമീങ്ങൾ വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനമായ മസ്അലകൾ ആദ്യത്തെ മുഖദ്ദിമയിൽ മഹാനായ ഷെയ്ഖ് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഉസൂലു സലാസയുടെ രണ്ടാമത്തെ മുഖദ്ദിമ, രണ്ടാമത്തെ ആമുഖം, ആ ആമുഖത്തിൽ ഷെയ്ഖ് പറയുന്നു. ഈ ആമുഖം കൂടെ കഴിഞ്ഞെങ്കിലേ ഉസൂലു സലാസയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഷെയ്ഖ് പറയുന്നു, ഇഅലം റഹിമക്കല്ലാഹ്, മുമ്പ് നമ്മൾ വിശദീകരിച്ചു, ഇഅലം നീ അറിയണം, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥിക്ക് വേണ്ടി, വിജ്ഞാനം അന്വേഷിക്കുന്നവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തും. തുടർന്ന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ അതിന് ഹൃദയവിശാലത കിട്ടും എന്നൊക്കെ മുമ്പ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. വളരെ വശ്യമായ ശൈലി, പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു, വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇഅലം റഹിമക്കല്ലാ, നിന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നീ അറിയണം. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിം പുരുഷന്റെ മേലും എല്ലാ മുസ്ലിം സ്ത്രീകളുടെ മേലും നിർബന്ധമാണ് തഅല്ലുമു ഹാദിഇ സലാസി മസായിൽ, ഇനി പറയാൻ പോകുന്ന മൂന്ന് മസ്അലകൾ പഠിക്കൽ. ആദ്യത്തെ മുഖദ്ദിമയിൽ നാല് മസ്അലകൾ പഠിക്കാനാണ് പറഞ്ഞത്. ഈ രണ്ടാമത്തെ മുഖദ്ദിമയിൽ പറയുന്നു, മൂന്ന് മസ്അലകൾ പഠിക്കണം. വൽ അമലു ബിഹിന്ന, പഠിക്കുക മാത്രം പോരാ, അതുകൊണ്ട് അമലു ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. കൗലുഹു അൽ ഊല, ഒന്നാമത്തെ മസ്അല ഏതാണ്? അന്നല്ലാഹ ഖലഖന വർസഖന വലം യതുറുക്കന ഹമലൻ ബൽ അർസല ഇലൈന റസൂലൻ ഫമൻ അത്വാഅഹു ദഖലൽ ജന്ന വമൻ അസാഉ ദഖലന്നാർ. എന്താണ് ഒന്നാമത്തെ മസ്അല? അന്നല്ലാഹ ഖലഖന, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. വറസഖന, അവനാണ് നമുക്ക് ഉപജീവനം നൽകിയത്. അല്ലാഹു നമ്മെ സൃഷ്ടിക്കുകയും ഉപജീവനം നൽകുകയും റിസ്ക് നൽകുകയും ചെയ്തു. വലം യത്റുക്കുന ഹമലൻ, എന്നിട്ട് അവൻ നമ്മെ അവഗണനയോടെ തള്ളിക്കളഞ്ഞില്ല. അവഗണനയോടെ നമ്മെ അവൻ തള്ളിക്കളയുകയല്ല ചെയ്ത്, നമുക്ക് റിസ്ക്കും നമ്മെ സൃഷ്ടിക്കുകയും റിസ്ക്കുമൊക്കെ ചെയ്ത് നൽകിയതിനു ശേഷം അവഗണനയോടെ അല്ല നമ്മളെ തള്ളിയില്ല. പിന്നെ എന്താ അല്ല ചെയ്തത്? ബൽ അർസല ഇലൈന റസൂല, നമ്മിലേക്ക് അവന്റെ ഒരു ദൂതനെ അവൻ നിയോഗിച്ചു. ഫമൻ അതാഅഹു ദഖലൽ ജന്ന, നമ്മിലേക്ക് നിയോഗിതനായ ആ ദൂതനെ ആര് അംഗീകരിച്ചുവോ, ആ റസൂലിനെ ആര് അംഗീകരിച്ചുവോ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ദഖലൻ നാർ, ആ ദൂതനെ ആ റസൂലിനെ ആരാണോ ധിക്കരിച്ചത് അവൻ നരകത്തിലും പ്രവേശിച്ചു. ഈ ഒന്നാമത്തെ മസ്അലക്ക് മഹാനവറുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവായി ഉദ്ധരിച്ചത് സൂറത്തുൽ മുസമ്മിലിലെ പതിനഞ്ച് പതിനാറ് വചനങ്ങളാണ്. എന്താണ് അല്ലാഹു അവിടെ പറഞ്ഞത്? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖദം വബീല. ഇതാണ് ആയത്ത്. ഇതാണ് ഈ ഒന്നാമത്തെ മസ്അലക്ക് ഉള്ള ദലീല്. എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല, നിങ്ങളിലേക്ക് നാം ഇതാ ഒരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നു, ഒരു റസൂലിനെ. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് സാക്ഷിയായി. ഏതുപോലെ? കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക്, ഫിർഔനിന്റെ അടുത്തേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ നിങ്ങളിലേക്കും ഇതാ ഒരു ദൂതനെ നാം അയച്ചിരിക്കുന്നു. ഫിർഔനിന്റെ അടുത്തേക്ക് പോയ ദൂതന്റെ സ്ഥിതി എന്താണ്? ഫഅസാ ഫിർഔനുർ റസൂല, ഫിർഔൻ തന്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനെ ധിക്കരിച്ചു, അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോഴെന്താണ് അള്ളാഹു ചെയ്തത്? ഫഅഖദ്നാഹു അഖദൻ വബീല, അവനെ അള്ളാഹു കടുത്ത ഒരു പിടുത്തം പിടിച്ചു, നന്നായി പിടിച്ച് ശിക്ഷിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പൊ സഹോദരങ്ങളെ, രണ്ടാമത്തെ മുഖദ്ദിമയിൽ ആദ്യമായി പറഞ്ഞ ഒന്നാമത്തെ മസ്അല, രണ്ടാമത്തെ മുഖദ്ദിമയിൽ മൂന്ന് മസ്അല പഠിക്കണം എന്നാ പറഞ്ഞു, അതിൽ ഒന്നാമത്തെ മസ്അലക്കുള്ള തെളിവ് ഈ ആയത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പഠിക്കണം. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്? അത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പടപ്പുകളെ ഒന്നും യുക്തിയില്ലാണ്ട് സൃഷ്ടിക്കൂല. ഏതൊരു വസ്തുവിനെ അല്ലാഹു സൃഷ്ടിക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ അവന് ഒരു ഹിക്മത്തുണ്ടാവും. അപ്പൊ മനുഷ്യരെ വെറുതെയല്ല, വെറുതെ ഇവിടെ കുറെ കാലം ജീവിക്കാൻ വേണ്ടിയോ, ജീവിതം ആസ്വദിച്ച് ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടിയോ അല്ല മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്. നോക്കൂ, അല്ലാഹു പറയുന്നത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെയാണ് ഞാൻ സൃഷ്ടിച്ചത് വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്നും മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? അതിനാവശ്യമല്ല, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഹിക്മത്തുണ്ട്. അതേതാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നാം പടച്ചിട്ടില്ല, നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അടിസ്ഥാനം, അള്ളാഹു സർവ വസ്തുക്കളെയും സൃഷ്ടിച്ച് ഈ ഭൂമി മനുഷ്യന് വേണ്ടി സംവിധാനിച്ചു കൊടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, ഏകനായ റബ്ബിനെ ആരാധിക്കലാണ്. അതിനുവേണ്ടിയാണ് ഈ ലോകം മുഴുവനും പടച്ചത്. വലി അജലി ഹാദിഹിൽ ഹിക്മ, ഈ ഒരു ഹിക്മത്തിന് വേണ്ടിയാണ് ഖലഖൽ അർദ്, അള്ളാഹു ഭൂമിയെ തന്നെ പടച്ചത്. വൽ ജിബാൽ, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. വസഖറൽ അഷിയാ ലി ഇബ്നി ആദം, സർവ വസ്തുക്കളെയും ആദമിന്റെ സന്തതികൾക്ക് മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ലിയതഫറഗ ഹുവ ലിഇബാദതി റബ്ബിഹി സുബ്ഹാനഹു വതആല, തന്റെ റബ്ബായ പരിശുദ്ധനായ നാഥന് ഇബാദത്ത് ചെയ്യാൻ അവന് ഒഴിഞ്ഞിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഭൂമിലോകത്തുള്ള സർവ്വതും മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്ത് ഈ പ്രപഞ്ചത്തെ തന്നെ അല്ലാഹു പടക്കുന്നത്, സൃഷ്ടിക്കുന്നത്, ഈ ലോകത്തെ അല്ലാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് സഹോദര, നീ മനസ്സിലാക്കണം, എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, നിന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ലക്ഷ്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നീ ആലോചിക്കേണ്ടത് ആ യാഥാർത്ഥ്യം, ആ അള്ളാഹു സൃഷ്ടിച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഞാൻ എന്തു ചെയ്യും, എനിക്കെന്താണ് അതിനുള്ള മാർഗം, അത് യാഥാർത്ഥ്യമാക്കാൻ എന്റെ മുമ്പിൽ എന്തുണ്ട് മാർഗം എന്നാണ് നീ അന്വേഷിക്കേണ്ടത്. അള്ളാഹനെ മാത്രം ആരാധിക്കാനാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ എങ്ങനെയാണ് അള്ളാഹനെ ആരാധിക്കേണ്ടത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഞാൻ എന്തു ചെയ്യണം, അതാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതിനുള്ള മാർഗമാണ് തുടർന്ന് പറയുന്നത് അവൻ അള്ളാഹു അവനിലേക്ക് നിയോഗിച്ച പ്രവാചകനെ പിൻപറ്റലാണ്. എങ്ങനെയാ പ്രവാചകനെ പിൻപറ്റേണ്ടത്? ആ പ്രവാചകൻ നൽകിയ കൽപ്പനകളെ അനുസരിക്കുകയും അവിടുന്ന് വിരോധിച്ച വിരോധങ്ങളെ വെടിയുകയും ചെയ്യുക എന്നതാണ്. അതാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള വഴി. അള്ളാഹനെ ആരാധിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അള്ളാഹനെ ആരാധിച്ചാൽ പറ്റുകയില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇബാദത്ത് ചെയ്താൽ പറ്റുകയില്ല. അള്ളാഹുവിന് ഇഷ്ടകരമായ ഇബാദത്തുകൾ ഏതെല്ലാമെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തി അവനെ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള മാർഗം ആ ഇബാദത്ത് ഏതൊക്കെയാണെന്ന് പഠിപ്പിക്കാൻ ദൈവദൂതന്മാരിവിടെ വന്നു. അവരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നത് അവന്റെ പടപ്പുകളായ മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണ്. നബിയെ പിൻപറ്റലല്ലാതെ വേറെ മാർഗമില്ല റബ്ബിലേക്കെത്താൻ. അതുകൊണ്ട് ആ പ്രവാചകനെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിലാണ്, ആര് നിഷേധിച്ചുവോ ധിക്കരിച്ചുവോ അവൻ നരകത്തിലാണ്. അള്ളാഹു ഇത് നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെല്ലാം ആ സമൂഹത്തോട് പറഞ്ഞത് അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, ദുർമൂർത്തികളായ സർവ്വതിനെയും നിങ്ങൾ വെടിയുകയും വർജിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ കാലാകാലങ്ങളിലായി അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഇതിന് തെളിവായി ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ച ആയത്ത് സൂറത്ത് മുസമ്മിലിലെ 15-16 വചനങ്ങൾ. എന്താണ് ആ വചനത്തിലുള്ളത്? ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽന ഇലാ ഫിർഔന റസൂല. ഫിർഔനിലേക്ക് ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ നിങ്ങളിലേക്കും ഒരു ദൂതനെ നാം നിയോഗിച്ചിരിക്കുന്നു. ഫിർഔൻ അവന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന ദൂതനെ ധിക്കരിച്ചു, അനുസരണക്കേട് പ്രവർത്തിച്ചതുകൊണ്ട് അഖദിനാഹു ഫഅഖദിനാഹു അഖദം വബീല, ശക്തമായ ഒരു കടും പിടുത്തം അവനെ നാം പിടിച്ചു എന്ന്. ഈ ആയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം എന്നതിലേക്ക് ഷെയ്ഖ് അവറുകൾ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിർഔനും അവന്റെ സൈന്യവും അള്ളാഹു ഫിറൌനിനെയും അവന്റെ സൈന്യത്തെയും അള്ളാഹു മുക്കിക്കൊന്നു, നശിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് ഫറോവയെയും അവന്റെ സൈന്യത്തെയും അള്ളാഹു നശിപ്പിച്ചത്? ഹീനമാ കഫറു ബി മൂസ. എപ്പോഴാണ് നശിപ്പിച്ചത്? ഹീനമാ കഫറു ബി മൂസ, മൂസയെ അവർ നിഷേധിച്ചു തള്ളിയപ്പോഴാണ്. എന്ത് ചെയ്തത്? മൂസ അലൈഹിസ്സലാമിനെ നിഷേധിച്ച് തള്ളിയപ്പോ, കളവാക്കിയപ്പോഴാണ്, അവിശ്വസിച്ചപ്പോഴാണ് അല്ലാഹു അവരെ രക്ഷിച്ചത്. ആരായിരുന്നു മൂസ അലൈഹിസ്സലാം? അല്ലദീ അർസലഹുല്ലാഹു ലഹും റസൂല, അവരിലേക്ക് അവന്റെ ദൂതനായി നിയോഗിച്ച മഹാനായ മൂസ അലൈഹിസ്സലാമിനെ നിഷേധിച്ചു തള്ളിയപ്പോൾ ഫറോവയെയും അവന്റെ കിങ്കരന്മാരെയും അവന്റെ ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു, ഫിർഔനെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൽ നിന്ന് നമുക്ക് പാഠമുള്ളത്? പ്രവാചകന്മാരെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നമ്മെ പിടികൂടും. പരലോകത്ത് അതിശക്തമായ ശിക്ഷ വേറെ വരാനിരിക്കുന്നുമുണ്ട്. അമ്പിയാക്കന്മാർ ധിക്കരിക്കുകയും നിഷേധിക്കുകയും തള്ളിക്കളയുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്താൽ ഭൗതിക ലോകത്തു നിന്നു തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിക്കാം. അതിനു പുറമെ ആഖിറത്തിൽ വേറെ കടുത്ത ശിക്ഷ വരാനുമുണ്ട്. ഫറോവക്കും സംഭവിച്ചത് അത് തന്നെയാണ്. ഇവിടെ നിന്ന് അപമാനകരമായ ശിക്ഷ കിട്ടി. ഇനി പരലോകത്തോ രക്ഷയുണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞില്ലേ, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവം വഅശിയ വയൗമ യഖൂമുസ് സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. എന്താ അല്ലാഹ് പറഞ്ഞത്? അന്നാറു യുഅറദൂന അലൈഹ ഗുദുവം വഅശിയ, നരകം അവരുടെ മേൽ രാവിലെയും വൈകുന്നേരവും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖബറിൽ ഫറോവയും അവന്റെ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചു പറയാൻ. എന്നാൽ ഇനി അന്ത്യനാൾ നിലവിൽ വരുമ്പോൾ അള്ളാഹു പറയും അവിടെ വെച്ച്, പരലോകത്ത് വെച്ച്, അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔനിനെയും അവന്റെ ആളുകളെയും അതിശക്തമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുവിൻ എന്ന് പരലോകത്ത് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും. അപ്പൊ അവിടെ വേറെയും ശിക്ഷ വരാനുണ്ട്. എന്താ സംഭവിച്ചത്? ദൂതന്മാരെ, ദൂതനെ നിധിക്കരിക്കുകയും അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഇതാണ് രണ്ടാമതായി രണ്ടാമത്തെ മുഖദ്ദിമയിലെ ഒന്നാമത്തെ വിഷയത്തിൽ ഒന്നാമത്തെ മസലയിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഷെയ്ഖ് അവർ രണ്ടാമത്തെ മുഖദ്ദിമയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ സൃഷ്ടിക്കുകയും റിസ്ക് നൽകുകയും ചെയ്തു, അവഗണിച്ചിട്ടില്ല. ദൂതനെ നിയോഗിച്ചു, ആ ദൂതനനുസരിച്ചവർ സ്വർഗത്തിലാണ്, ധിക്കരിച്ചവർ നരകത്തിലാണ്. മനസ്സിലാക്കേണ്ട സംഗതി, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹനെ ആരാധിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ആ ആരാധിക്കാനുള്ള വഴി പ്രവാചകനെ അനുസരിക്കലാണ്. രണ്ടാമതായി നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, പ്രവാചകനെ ധിക്കരിച്ചാൽ ഈ ലോകത്ത് വെച്ച് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്, പരലോകത്ത് വെച്ച് വേറെയും അദാബുണ്ട്, ഫിർഔനിന് സംഭവിച്ചതുപോലെ. മൂന്നാമതായി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടെ, ഇവിടെ ഗ്രന്ഥകാരൻ ഷെയ്ഖ് അവറുകൾ പറഞ്ഞ ഈ മസ്അലയിൽ തൗഹീദു റുബൂബിയത്തുമായും തൗഹീദു ഉലൂഹിയത്തുമായും ഒരു ബന്ധവും കൂടെയുണ്ട്. അതെന്താണ്? ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, അന്നല്ലാഹ ഖലഖന വറസഖന, അള്ളാഹു നമ്മെ സൃഷ്ടിക്കുകയും റിസ്ക് നൽകുകയും ചെയ്തു എന്നാണല്ലോ ഷെയ്ഖ് അവറുകൾ പറഞ്ഞത്. ഇവിടെ ഫഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖി വർറിസ്ഖ്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കുകയാണ്, ഖൽഖിലും റിസ്ഖിലും അള്ളാഹുവിനെ ഏകനാക്കുകയാണ്. ഹുവ തൗഹീദുർ റുബൂബിയ, അത് തൗഹീദുർ റുബൂബിയത്തിൽപ്പെട്ടതാണ്. ഖൽഖു ബിറിസ്ഖിലും മാത്രമല്ല ഏകനാക്കുന്നത്, അവനാണ് മുദബ്ബിർ, അവൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ. എന്നാൽ അവിടെ ഖൽഖ് റിസ്ഖ് എന്ന് പറയുന്ന രണ്ട് വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നു. അത് തൗഹീദുർ റുബൂബിയത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഒരൊറ്റ കാര്യവും കൂടെ, അതെന്താണ്? ഈ തൗഹീദുർ റുബൂബിയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും അംഗീകരിച്ചു പോരുന്ന ഒരു സംഗതിയാണത്. പക്ഷെ ഷെയ്ഖ് അവറുകൾ അവിടെ പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? ഫമൻ ഇഅ്തഖദ അന്നഹു ലാ ഖാലിഖ വലാ റാസിഖ ഇല്ലാ വഹുവ ദഖല ജന്ന, റാസിഖും ഖാലിഖും അല്ലാഹുവാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നല്ല ഷെയ്ഖ് അവറുകൾ അവിടെ പറഞ്ഞത്, എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ ഷെയ്ഖ് അവറുകൾ പറഞ്ഞത്? ഇന്നമാ ഖാൽ, ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, ഫമൻ അത്താഅഹു, ആരെങ്കിലും ആ പ്രവാചകനെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്. അപ്പോ അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ, അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച നിലക്ക് മനസ്സിലാക്കി ആരാധിച്ചെങ്കിലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. അതല്ലാതെ ഖാലിക്കോ റാസിക്കോ ഒക്കെ അള്ളയാണ് എന്ന് അംഗീകരിച്ചതുകൊണ്ടോ വിശ്വസിച്ചതുകൊണ്ടോ മാത്രം സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യല്ല. അപ്പൊ അവിടെ തൗഹീദ് ഉലൂഹിയത്തിലേക്കുള്ള സൂചന കൂടെ ആ വരികളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചെത്തി നിൽക്കുന്നത് ഷെയ്ഖ് അവറിന്റെ ഉസൂലു സലാസയുടെ രണ്ടാമത്തെ മുഖദ്ദിമയിലെ ഒന്നാമത്തെ മസ്അലയാണ് ഇപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ക്ലാസുകളിൽ വിശദീകരിക്കപ്പെടുന്നതാണ്. കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സർവലോക പരിപാലകനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഉദ്യമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.